ബി ആർ പി ഭാസ്കറിനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വരുന്ന അത് വ്യത്യസ്തമായ ചിന്തകളുള്ള ഒരാളായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണും. ഇപ്പോ ബാബുവിടെ പറഞ്ഞ രണ്ട് സംഭവങ്ങളുടെ കാര്യത്തിലും, ഒന്ന് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയാൽ അന്ന് എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഇവിടെ ഇരുന്ന് ഇന്ത്യയിലെ പത്രങ്ങളെ നമ്മൾ എങ്ങനെ സഹായിക്കണം എന്ന് അദ്ദേഹം പ്ലാൻ ചെയ്ത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എത്ര വർഷം മുമ്പത്തെ ഒരു കാര്യമായിരുന്നു, ഒരു അരനൂറ്റാണ്ട് മുമ്പിലത്തെ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ജവഹർലാൽ നെഹ്റു നിര്യാതനായപ്പോ ആ ദിവസം അന്ന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന പേട്രിയറ്റ് എന്ന പത്രത്തിൽ അദ്ദേഹം നടത്തിയ പ്ലാനിങ് അതിന് ഈ പറഞ്ഞ പോലെ തന്നെ 60-കളിൽ നടക്കുന്ന ഒരു സംഭവം. അപ്പൊ എത്ര വർഷമായെന്ന് ആലോചിക്കുക. അങ്ങനെ എപ്പോഴും വ്യത്യസ്തമായി, ഇപ്പോ ഇന്ന് പത്രാഭ്യസിച്ച് ചെന്നാൽ ഇന്നും അതുപോലുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നുള്ളൂ. ഒരാള് ഒരു വലിയ നേതാവ് ദിവംഗതനായാൽ എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി ഈ ചന്ദ്രനിലേക്കുള്ള യാത്രയെ പറ്റി വായിച്ചതിന് ശേഷം ആദ്യം ഗഗാരൻ ബഹിരാകാശത്തേക്ക് പോയപ്പോൾ മലയാള പത്രങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തതെന്ന് ഒന്ന് ഞാൻ നോക്കി. മനോരമയിൽ അന്നത് ലീഡ് സ്റ്റോറി പോലും ആയിരുന്നില്ല. മനുഷ്യൻ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോവാണ്. അന്ന് മനോരമയുടെ ലീഡ് ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ കോതമംഗലത്തിനടുത്ത് വന്ന് നമ്മുടെ ഒരു പവർ ഹൗസ് ഉദ്ഘാടനം ചെയ്തതായിരുന്നു പ്രധാന വാർത്ത. ഇത് ഒന്നാം പേജിലൊരു നാലുകളം തലക്കെട്ട്. മാതൃഭൂമിയിൽ പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അത് ലീഡായിട്ട് കൊടുത്തു. പക്ഷെ ലീഡിനുള്ള വ്യത്യാസം, മനോരമ രണ്ടാം ദിവസം ലീഡാക്കി അതിന്റെ ഫോളോഅപ്പ്, അതായത് ഇനിയും ചന്ദ്രനിലേക്ക് പോകുന്നതിലും ചൊവ്വയിലേക്ക് പോകുന്നതൊക്കെ വളരെ എളുപ്പമായെന്നൊക്കെ പറഞ്ഞ് ഫോളോഅപ്പ് ലീഡാക്കി. ഈ രണ്ട് ലീഡിനുള്ള ഒരു പ്രത്യേകത അതിന്റെ പേജ് എടുത്ത് നോക്കിയപ്പോ മനോരമയിലെ അന്നത്തെ ആ ലീഡ് കണ്ടാൽ ഒരു കാതോലിക്കളവ നിര്യാതനായതിന്റെ ഒരു പത്തിലൊന്നും എളുപ്പം പോലുമില്ല. മാതൃഭൂമിയുടെ ലീഡ് സ്റ്റോറി തൃശ്ശൂർ പൂരത്തിന് കൊടുക്കുന്നതിന്റെ പത്തിലൊന്നും പോലുമില്ല. ലീഡെന്ന് പറഞ്ഞ് കൊടുത്തു, ചെറിയ തലക്കെട്ടൊക്കെ വെച്ച് ആദ്യത്തെ ഐറ്റമാക്കി എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്താണ് വേറിട്ട ചിന്തകളുമായിട്ട് ബി ആർ പി വരുന്നത്. ഏത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിലുള്ള ഇത് മറ്റുള്ളവരെ ആലോചിക്കാനൊക്കെ വ്യത്യസ്തമായിട്ട്, അദ്ദേഹത്തിന്റെ ആത്മീയതയില് ചമ്പൽ താഴ്വരയിലുണ്ടായ ഒരു വിമാനാപകടത്തെ പറ്റി പറയുന്നുണ്ട്. നാഗപ്പൂരിൽ ചെന്ന് എല്ലാവർക്കും മാറിക്കേറാൻ അവസരമുള്ള ഒരു സൗകര്യം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യേറ്റീവിൽ സംഭവിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവരുടെ നൈറ്റ് മെയിൽ കൊണ്ടുപോകാനായിട്ട് ഈ പല സ്ഥലത്തുനിന്നുള്ള വിമാനങ്ങൾ എല്ലാവരും അർദ്ധരാത്രിയോടെ കൂടി നാഗപ്പൂരി വരും. ആ കത്തുകളുടെ ബാഗുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പൊ യാത്രക്കാർക്ക് മാറി കയറിയൊക്കെ അതിൽ മറ്റേ വിമാനത്തിൽ കയറി അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താം. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട വിമാനം ചമ്പൽ താഴ്വരയിൽ അർദ്ധരാത്രി കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ് തകർന്ന് അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം മരിച്ചു എന്ന് പുലർച്ചെയാണ് വിവരം കിട്ടുന്നത്. പത്രാഭ്യസിലൊക്കെ വിവരം കിട്ടി വരുമ്പോൾ രാവിലെ 9 മണി 10 മണിയൊക്കെ ആവും. അപ്പൊ അതിനൊരു പടം എടുക്കാനായിട്ട് ഡൽഹിയിലെ എല്ലാ പത്രങ്ങളും അങ്ങോട്ട് ഫോട്ടോഗ്രാഫർമാരെ അയച്ചു. ബി ആർ പി ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഒരാളെ അയക്കുന്നതിനേക്കാൾ നടപ്പുള്ള കാര്യം ആഗ്രയിൽ നിന്ന് നമ്മുടെ ലേഖകൻ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് പോവുകയാണ്. കാരണം അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെയാണ്, ഡൽഹിയിൽ നമ്മൾ പുറപ്പെട്ടാൽ നമ്മൾ ആഗ്രയ്ക്കപ്പുറത്ത് ഈ ചമ്പൽ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരമാവും. രാത്രി പിന്നെ ചമ്പൽ താഴ്വരയെ പേടിച്ച് ഒരാളും അങ്ങോട്ട് കാറ് വിടുകയില്ല. ഇനി അഥവാ രാത്രി ചെന്നാലും ഒരു പടം എടുക്കാനും ബുക്കിയില്ല. അതുകൊണ്ട് പകൽ സുളിച്ചത്തിൽ പടം എടുക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രയിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫറുമായി പോകാനായിട്ട് അദ്ദേഹത്തിന്റെ ലേഖകനെ വിളിച്ചു പറയുന്നു. ആ ലേഖകൻ പോയി ആ റോളുമായിട്ട് ആ ഫോട്ടോഗ്രാഫറുമായിട്ട് തിരിച്ച് ഡൽഹിയിൽ വരുന്നു. രാവിലെ ബി ആർ പിയുടെ പത്രത്തിൽ മാത്രമേ ഉള്ളൂ പടം, ബാക്കിയുള്ളവരൊക്കെ ചമ്പൽ താഴ്വരെ നീക്കി അങ്ങോട്ട് പോകാൻ വേണ്ടി. അദ്ദേഹം പണ്ടൊരിക്കൽ ചെയ്തത് ഇതുപോലെ ഞാൻ ഒരു ലേഖനത്തിൽ വായിച്ച് അത്ഭുതപ്പെട്ടു. ഖുറാന എന്ന് പറയുന്ന ഇന്ത്യൻ പേരുള്ള ഒരാൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നു. നമ്മൾ ആരും ഈ ഖുറാന എന്ന് കേട്ടിട്ടില്ല. അദ്ദേഹം അമേരിക്കയില് കഴിയുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പൊ ഈ ഇന്ത്യൻ ആരാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചു. അപ്പോ ഇദ്ദേഹം പത്രങ്ങൾക്ക് ആക്സസബിൾ അല്ലാത്ത ഒരാളായിരുന്നുകൊണ്ട് അവിടെയുള്ള പത്രങ്ങൾക്കൊന്നും അങ്ങനെ അദ്ദേഹത്തെ പറ്റി പിടിപാടില്ല. ബി ആർ പി ചെയ്ത എളുപ്പവഴി എന്ന് വെച്ചാൽ ഡൽഹി ഡയറക്ടറി എടുത്തിട്ട് അതിലുള്ള എല്ലാ ഖുറാനമാരെയും വിളിച്ചു, ഇവരിൽ ആരുടെയും ഒരു ബന്ധുവായിരിക്കുന്നത്, ഒരു നായർ എവിടെയെങ്കിലും മരിച്ചാൽ ഡയറക്ടറിയിലെ എല്ലാ നായർ പ്രമാണികളെ വിളിച്ചാൽ കണ്ടുകിട്ടുമെന്ന് പറയുന്ന പോലെ അങ്ങനെ ബി ആർ പി അത് കണ്ടുപിടിച്ചു. ഈ ഖുറാനയുടെ ഒരു ഒരു നാട്ടിലെ ചരിത്രം എല്ലാമായിട്ടാണ് അദ്ദേഹത്തിന്റെ പത്രം ഇറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഏത് സംഭവങ്ങൾ ഉണ്ടായാലും അദ്ദേഹം വ്യത്യസ്തമായ ഒരു 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 ആലോചനയുമായിട്ട് പോകും. ബംഗ്ലാദേശ് യുദ്ധം വന്നപ്പോൾ അതിന്റെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള നിർണായകമായ ദിവസങ്ങളിൽ യഹ്യാഖാൻ പാകിസ്ഥാനിൽ നിന്ന് ചെയ്യുന്ന നടപടികൾക്ക് ഡാക്ക എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു. അപ്പൊ ഡൽഹിയിലുള്ള വിദേശികളായ പത്രലേഖകരും ഇന്ത്യൻ പത്രലേഖകരും എല്ലാം അവിടെ നിന്ന് ഡാക്കയിലേക്ക് വിളിക്കും, പക്ഷെ ഫോൺ കിട്ടുകയില്ല. അന്ന് ഡയറക്ട് ഡയലിംഗ് ഇല്ലല്ലോ. അപ്പോ ടെങ്ക് ബുക്ക് ചെയ്താൽ രാത്രി ആയിരുന്നവരെ കിട്ടുകയില്ല. അപ്പൊ ബാബു ഭാസ്കറിന് തോന്നി ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നതിന് പകരം നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് വിളിക്കാൻ അവിടുത്തെ ലേഖകനോടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ടെങ്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ബാബു ഭാസ്കറിന്റെ പത്രത്തിൽ മാത്രമാണ് നമ്മുടെ മുജീബുർ റഹ്മാന്റെ ഒരു പ്രസിദ്ധമായ പ്രസംഗം, അതായത് ഈ ഇലക്ഷൻ സ്വയം നിർണായകത്തിന് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത്, അത് പിറ്റേ ദിവസം ലോകത്തെല്ലാം ഇതിനെ ഉദ്ധരിച്ചിട്ടാണ് ഇതിന്റെ അദ്ദേഹത്തിന്റെ പത്രത്തിൽ ഇത് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഡൽഹിയിലുണ്ടായിരുന്ന മറ്റ് പത്രലേഖകർ വിളിച്ചു ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു ഇത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനൊരു വഴി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചിലരോടൊക്കെ പറഞ്ഞു കൊടുത്ത് കൽക്കട്ടയിൽ നിന്ന് വിളിച്ചാൽ കിട്ടുമെന്ന്. പക്ഷെ അപ്പോഴത്തേക്ക് കൽക്കട്ടയിൽ നിന്ന് വിളിച്ചാൽ ഇങ്ങനെ കോളുകൾ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ആ വഴിയും അടച്ചിടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു പത്രപ്രവർത്തകന നല്ല ഏത് തൊഴിലിലും ആശയമില്ലാത്ത ഒരാളെ ആരും ജോലിക്കെടുക്കുകയില്ല. അങ്ങനെ ദീർഘകാലം മുമ്പ് മുതലേ ഈ ആശയങ്ങളുമായി നമ്മുടെ മുമ്പിൽ വന്നിരുന്ന ബി ആർ പി ഭാസ്കർ. പിന്നെ ഞാൻ ബി ആർ പി ഭാസ്കറിനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, എവിടെ ചെന്നാലും അദ്ദേഹം അനേകം പത്രസ്ഥാപനങ്ങളുടെ വാർത്താ ഏജൻസികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, എവിടെ ചെന്നാലും ആ സ്ഥാപനത്തിന്റെ മനസാക്ഷി ബി ആർ പി ആയിരിക്കും. അതെങ്ങനെയാണ് ഒരാൾക്ക് ഒക്കുന്നത്? ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മനസാക്ഷി ആകാൻ നമ്മളുടെ കഴിഞ്ഞു വരാം, പക്ഷെ ചെല്ലുന്നവരതല്ല ആ സ്ഥാപനത്തിന്റെ മനസാക്ഷിയായിട്ട് ഉയരാനായിട്ട്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നമുക്കെല്ലാം മാർഗദർശിയായിട്ട് നിന്നു. അത് ഓർക്കുമ്പോൾ ബി ആർ പി ഇരുത്തിക്കൊണ്ട് ആയതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നു, കള്ളപ്പേരിൽ ഒരു ലേഖനം എഴുതി പത്രപ്രവർത്തനം ആരംഭിച്ചാലാണ് പിന്നീട് പത്രങ്ങളുടെ മനസാക്ഷിയായതെന്ന് ഓർക്കുമ്പോൾ, കള്ളപ്പേരിൽ എഴുതേണ്ടി വന്നത് സ്വന്തം അച്ഛന്റെ പത്രത്തിലാണ് എഴുതിയത്. ശരിയായ പേരിൽ എഴുതിയാൽ അപ്പൻ പിടികൂടും. അപ്പൊ അപ്പന്റെ കണ്ണ് വെട്ടിച്ചൊരു ലേഖനം എഴുതാൻ വേണ്ടി കള്ളപ്പേരിൽ തുടങ്ങി. പിന്നെ അദ്ദേഹം കള്ളപ്പേരിൽ വേറൊരു ഭയങ്കര കാര്യം ചെയ്തു. വാരഫലം എഴുതുന്ന ആളുടെ ആ ആഴ്ചത്തെ വാരഫലം കിട്ടിയില്ല. അപ്പൊ ബാബു പറഞ്ഞു ഞാൻ എഴുതിത്തരാം. അപ്പൊ ജോലിച്ചതൊന്നും അല്ലെങ്കിലും അദ്ദേഹം നാലഞ്ചാഴ്ചകളിലെ വാരഫലം വായിച്ചു നോക്കിയിട്ട് ഒരു വാരഫലം എഴുതി കൊടുത്തു. വാരഫലം എഴുതി കൊടുത്ത് പിന്നെ അത് തുടരേണ്ടി വന്നപ്പോൾ രസം എന്താന്ന് വെച്ചാല് ഒന്ന് രണ്ട് പേര് അവരുടെ ജാതകം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് സമീപിച്ചു. ഇത് ഇങ്ങനൊരു കഥ എനിക്ക് മനരമയുള്ള കാലത്തല്ല, മനരമല്ല, കേരളധ്വനി പത്രത്തില് തകഴി രാമക്കുറുപ്പാണ് ജ്യോത്സ്യം എഴുതിക്കൊണ്ടിരുന്നത്. ഒരു ലക്കത്തിലൂടെ കിട്ടായിരുന്നു. ഇപ്പം ഡോക്ടർ ജോർജ് എം എസ് അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, എം എൻ ബാലകൃഷ്ണൻ ആയിരുന്നു പിന്നെ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട്, ബാലകൃഷ്ണൻ ആയിരുന്നു ഇതൊന്ന് എഴുതാൻ പറഞ്ഞു. ബാലകൃഷ്ണൻ നായർ സാറ് ഒന്ന് രണ്ട് വർഷത്തേക്ക് വായിച്ച് അതിൽ നിന്നൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് അങ്ങനെ 8 കൊല്ലത്തോളം ബാലകൃഷ്ണൻ നായർ സാർ ഇത് കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹം മനോരമയിൽ വന്നു, ജാഥകളല്ല പത്രപ്രവർത്തകനായിട്ട്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഈ 8 കൊല്ലം ഇത് എങ്ങനെ കൊണ്ടു നടന്നു? ഞാൻ 8 കൊല്ലം മുഴുവൻ എഴുതിയില്ല, 7 കൊല്ലം ആയപ്പോ നിർത്തി. അതെന്താന്ന് ചോദിച്ചു, ഒരാളെന്നെ കാണാൻ വന്നു, അയാൾ ഈ 7 കൊല്ലം ഇത് വായിച്ചത് നല്ല കൃത്യമായിരിക്കുന്നു, ജാതക എഴുതി തരണം. അന്ന് ഞാൻ ഈ പണി നിർത്തിയതാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പത്രപ്രവർത്തകനായ മനോരമ വന്നത്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി പി ബി സി ആയിരുന്ന ഡോക്ടർ എം എ കരീർ ഇതുപോലെ കൊച്ചിയിൽ പത്രത്തിൽ ജോലി ചെയ്തപ്പോൾ ജോലിച്ചു എഴുതാൻ നിർബന്ധിതനായ ആളാണെന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യ പറയുന്നുണ്ട്. അപ്പോൾ ബാബു ഭാസ്കർ അങ്ങനെ കള്ളപ്പേരിൽ എഴുതി തുടങ്ങിയതിന് ശേഷം പിന്നീട് എഴുതിയതെല്ലാം സത്യത്തിന്റെ പേരിലായിരുന്നു. അദ്ദേഹം ഏതെല്ലാം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു, ഒരു സ്ഥാപനത്തിൽ നിന്നും വഴക്കുണ്ടാക്കി അദ്ദേഹം പോന്നിട്ടില്ല. എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോരോ കാരണങ്ങളാൽ പടിയിറങ്ങുകയായിരുന്നു. അതെല്ലാം സൗഹാർദ്ദപരമായിട്ടാണ് അദ്ദേഹം പോകുന്നു. ആദ്യം ഇന്ത്യയിലാണ് ജീവിതം ചെയ്യുന്നത്. ഇന്ത്യയിൽ പോയി അവിടുത്തെ ട്രേഡ് യൂണിയൻസിലൊക്കെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ബാബു ഭാസ്കറിനെ കേരളത്തിലെ ഒരു പത്രകടമയായിട്ട് കണ്ടതിന്. അദ്ദേഹം അച്ഛൻ്റെ ആ പത്രത്തിൻ്റെ അവകാശിയായിട്ട് പത്രം തുടർന്ന് നടത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ പത്രകടമയായിട്ടല്ല, പത്രാധികളായിട്ടേ നമ്മൾ കാണുകയുള്ളായിരുന്നു. ഇപ്പോൾ കേരളമതിലെ എം എസ് മണി പത്രത്തിൻ്റെ ഉടമയായിരുന്നെങ്കിലും നമ്മൾ അദ്ദേഹത്തെ കാണുന്ന പത്ര ഉടമയായിട്ടില്ല, ഒരു പത്രാധിപരായിട്ടാണ്. അതിനേക്കാൾ എത്രയോ വ്യത്യസ്തനായ ഒരു പത്രാധിപരാകുമായിരുന്നു ബാബു ഭാസ്കർ. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഒരു സഹപ്രവർത്തകനെ പിരിച്ചുവിട്ട അനുഭവത്തിൽ പ്രതിഷേധിച്ച് അനുസംഭവത്തിൽ പ്രതിഷേധിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവിടെ നിന്ന് പുറത്തു പോരുന്നത്. പിന്നീട് ഡൽഹിയിൽ ചെന്ന് പേറ്റുകെട്ടില് പേറ്റുകെട്ടിലെ ഇടത്തട്ട നാരായണന്റെ ആ പത്രത്തിൽ വളരെ സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു. ഇടത്തട്ട ഒരു പ്രത്യേകതരം ആളാണ്, അദ്ദേഹത്തിന് വായിൽ തോന്നിയതൊക്കെ അദ്ദേഹം പറയും. ഒരു ദിവസം ബി ആർ പിയെ കാണാനായിട്ട് നമ്മുടെ എം പി നാരായണ ഉള്ള വരുന്നു. എം പി നാരായണ ഉള്ള ബി ആർ പി സാറിന്റെ ക്യാബിനിൽ കയറിയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇടത്തട്ട ഈ എം പി നാരായണയുടെ വരവുമൊക്കെ കണ്ട് അന്നേരമേ ക്ഷുഭിതനായിരിക്കുക. ഇയാളിങ്ങനെ അനുവാദമൊന്നുമില്ലാതെ കയറി ക്യാബിനിലിരുന്നു. അവിടെ വന്ന് ക്യാബിനിലേക്ക് കടന്നു വന്ന് ഇടത്തട്ട എം പി നാരായണങ്ങളെ അധിക്ഷേപിച്ചു. ആ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് അന്നേരം തന്നെ രാജിവെച്ചിറങ്ങി ജോലിയും ചെയ്തു. ഞാൻ പിന്നീട് വിചാരിച്ചു, സാർ അന്നേരം അങ്ങനെ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എം പി നാരായണങ്ങളിലേക്കാണ് അവസരം കൊടുത്തിരുന്നെങ്കിൽ അവസാനം രാജിവെക്കുന്നത് സാറുമല്ല എം പിയും അല്ല ഇടത്തട്ട നാരായണൻ രാജിവെച്ചു അവിടെ നിന്ന് പോയത് പത്ര ഉടമ. അപ്പൊ അങ്ങനെ ഈ രണ്ട് സ്ഥലത്തു നിന്നും പിന്നീട് അദ്ദേഹം യു എൻ എയിൽ വന്നപ്പോൾ ഇതുപോലെ പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം 11 വർഷം കൂടെ അവിടെ ജോലി ചെയ്യുന്നു. പിരിച്ചുവിടപ്പെട്ട് അദ്ദേഹത്തെ ഉടനെ തന്നെ തിരിച്ചെടുക്കേണ്ടി വന്നു. യു എൻ എയുടെ ഇന്നത്തെ ഇത് വെച്ചിട്ട് ആരും അതിനെ വിലയിരുത്തില്ല. ബി ആർ പിയുടെ കാലത്ത് ആ യു എൻ എ എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യയിലെ മറ്റു വാർത്താ ഏജൻസികളുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഏറ്റവും വേഗത്തിൽ മറ്റാരും അറ്റംപ്റ്റ് ചെയ്യാത്ത വാർത്താ ശ്രേണികൾ തേടിപ്പോയി അതെല്ലാം കൊടുക്കുന്ന ഒരു ഒരു വലിയ പത്രപ്രവർത്തകൻ. ആ ഏജൻസിയുടെ രൂപഭാവങ്ങളെല്ലാം ബി ആർ പിയുടെ വഴിയായിരുന്നു. വേറെ ധാരാളം പത്ര നമ്മുടെ പത്ര സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും സാറിൻ്റെ ഒരു ഒരു ഇംപ്രിന്റിലാണ് യു എൻ എയിൽ ഉണ്ടായിരുന്നത്. യു എൻ എയിൽ നിന്ന് അദ്ദേഹം യു എൻ എയിൽ 18 വർഷം ജോലി ചെയ്തു. എത്രയോ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് അവിടെ ആയിരുന്നു. അവിടെ നിന്നും പോന്നു കഴിഞ്ഞ് കേരളത്തിൽ വന്ന് ഏഷ്യാനെറ്റിൽ അദ്ദേഹം പത്രവിശേഷം എന്ന് പറയുന്ന വളരെ വളരെ ഇന്നോവേറ്റീവായ ഒരു പരിപാടിയിലെ അവതാരകനായി അദ്ദേഹം സക്രിയായി. ഇന്ത്യൻ മീഡിയയിൽ ഓരോ നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഓരോ ദശകത്തിലും വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ പങ്ക്തികളെ പറ്റി ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതിൽ എൻ്റെ മനസ്സിൽ ഇലക്ട്രോണിക് മീഡിയയിൽ വന്നതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും അതിനും ഭാര്യം ചെയ്യാത്തൊരു കാര്യം ചെയ്തത് ഈ പത്രവിശേഷമായിരുന്നു. പിന്നീട് വേറെ എത്രയോ പേര് പത്രവിശേഷം ചെയ്തു. ഏഷ്യാനെറ്റ് എന്ന ബാബു ഭാസ്കർ സാറും സക്രിയായി ഇത് അവസാനിപ്പിച്ചതിന് ശേഷം വേറെ ആളുകളെ കൊണ്ട് ചെയ്യിച്ചില്ല, അത് നമ്മൾ ശ്രദ്ധിച്ചു. അദ്ദേഹം അവിടെ നിന്നും പടിയിറങ്ങുന്ന ഇതുപോലെ പത്രവിശേഷത്തിൽ കേരളത്തിലെ ഒരു പത്രത്തെ പറ്റി എഴുതിയ കമന്റ് ഏഷ്യാനെറ്റിന്റെ പുതിയ ഉടമസ്ഥനായ റജിമേനാണ്. സാറിനോട് ആലോചിക്കാതെ ആ ഖണ്ഡിക നീക്കം ചെയ്തു. അതിലുള്ള പ്രതിഷേധത്തിൽ അദ്ദേഹം രാജിവെച്ചു പോയത്. അതൊന്നും അന്നൊന്നും ഒച്ചപ്പെടുണ്ടാക്കിയില്ല. അന്ന് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പത്രപ്രോത്സാഹനമൊക്കെ ഒന്നും അദ്ദേഹം ചെയ്തില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ആരോ ഒരാള് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ കേരളത്തിലെ ഒരു പത്രത്തെ പത്രത്തിന് എതിരായി എഴുതിയത് ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ചെയ്യുന്നത് മനോരമ ആഗ്രഹം പ്രാർത്ഥിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോൾ മനോരമ ആയിരുന്നില്ല, വേറൊരു പത്രത്തെ പറ്റിയുള്ള ഒരു കമന്റ് ആയിരുന്നു. സാറ് 50s കേരളത്തിൽ നിന്ന് പോയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ 70 കഴിഞ്ഞു ബി ആർ പി ഭാസ്കരൻ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനും ഏറ്റവും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായിട്ട് എങ്ങനെ തുടരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം കയറ് ദൂരദർശനിലെ 26 എപ്പിസോഡുള്ള ഒരു ഒരു പരമ്പരയായിട്ട് എം എസ് സത്യനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ചൊക്കെ കൊടുത്തെങ്കിലും അന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. അന്ന് പരമ്പരകളാകെയുള്ളത് ദൂരദർശൻ മാത്രമാണ്, നമ്മുടെ മറ്റ് സ്വകാര്യ ചാനലുകൾ വന്നിട്ടില്ല. അതിൽ 26 ഞായറാഴ്ചകളിൽ ഇതിങ്ങനെ ഓടുക, അന്ന് എല്ലാവരും ബി ആർ പി ഭാസ്കരനെ പറ്റി അറിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏഷ്യാനെറ്റിൽ മടങ്ങി വന്നതിന് ശേഷം, പക്ഷേ ഈ 70 എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു, അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ മനസാക്ഷികളോട് രണ്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സുതാര്യത. എന്നിട്ട് അദ്ദേഹം ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യമോ അല്ലെങ്കിൽ 2nd ദശകത്തിൻ്റെ അദ്ദേഹം ഇവിടെ നിന്ന് മദ്രാസിലേക്ക് പോയി. അന്ന് പറഞ്ഞൊരു വാചകം, കേരളം വയോജനങ്ങളെ സഹായിക്കുന്ന അവരുടെ കാര്യങ്ങളിൽ കരുണയുള്ള ഒരു ഒരു സംസ്ഥാനം അല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മദ്രാസിൽ മകളുടെ അടുക്കലേക്ക് പോവുകയെന്ന് പറഞ്ഞു. സാറേ, സാറ് അത് പറഞ്ഞതിന് ശേഷം കേരളം അതിനേക്കാൾ എത്രയോ മോശമായെന്ന് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഏത് നിമിഷത്തിലാണ് ഒരു മകൻ അപ്പനെ തല്ലിക്കൊണ്ടിരുന്നത് അറിയാൻ വയ്യാതെയാണ് നമ്മൾ പത്രവും TVയും കാണുന്നത്. ഏത് നിമിഷമാണ് ഒരു പിതാവ് മകളെ കടന്നു പിടിക്കുന്നതെന്ന് അറിയാതെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനെതിരായി ഒരു പ്രസ്ഥാനം നയിക്കാനുള്ള ആളുകൾ ആരും ഇപ്പൊ കേരളത്തിൽ സുഗതകുമാരി പോയി, എം കെ പ്രസാദ് സാറ് പോയി, അങ്ങനെ അന്ന് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സിയാദിനെപ്പോലുള്ളവരെ സജീവമല്ലാതായി. അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ വാക്യുവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സാറ് എന്ന് തിരിച്ചു വന്നാലും സാറിൻ്റെ സ്ഥാനം ഇവിടെ ഉണ്ടാവും. അതിന് സാറിനെ ഞാൻ പ്രേരിപ്പിക്കാനുള്ള കുടുംബപരമായ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എങ്കിലും കേരളത്തിൻ്റെ മനസ്സിപ്പോഴും സാറിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.